ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ ആ പ്രത്യേക മേഖലകളിൽ ശത്രുവിന് ആധിപത്യമുണ്ടാവും. മുമ്പ് ഫ്രീമേസൻസിന്റെ ഭാഗമായിരുന്ന പല ആളുകളും വിശ്വാസത്തിലേക്ക് വന്ന ശേഷം ഇളം പ്രായത്തിൽ തന്നെ മരണമടഞ്ഞത് എനിക്കറിയാം. അവരുടെ ജീവിതത്തിൽ വ്യത്യസ്ത തരത്തിലുള്ളതായ പ്രശ്നങ്ങൾ, വിവാഹമോചനമാകട്ടെ, പ്രായമെത്തുന്നതിന് മുമ്പുള്ള മരണം തുടങ്ങിയതായ മറ്റു പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് ആ ഫ്രീമേസനറിയുടെ ഒരു ഒരു പരിണിത
ഫലമാണ്.
അവരുടെ തലമുറകളിൽ അധാർമികത പിന്തുടർന്നു വരുന്നത് കാണുവാനായിട്ട് അവരുടെ മക്കളുടെ മേൽ അന്യായ ബന്ധനങ്ങൾ വരുന്നു, പൈശാചിക ശക്തികൾ അവരെ
ബാധിക്കും.
എന്റെ ഭാര്യയുടെ സഹപാഠിയുടെ മകൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ, വളരെ ജ്ഞാനിയായിരുന്നു. ബോംബെയിൽ സെന്റ് സേവിയേഴ്സ് കോളേജിൽ പഠിച്ചു, ജെ എൻ യു ഡൽഹിയിൽ ജെ എൻ യു യൂണിവേഴ്സിറ്റിയിൽ പഠനം തുടർന്നതായ ഒരു വ്യക്തി അവൻ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്? ക്രിസ്തീയ മാതാപിതാക്കളാണ് ഇരുവരും. എന്താണ് ഇതിന്റെ പിന്നിലെ
കാരണം?
ഈ സാഹചര്യങ്ങൾ എന്താണെന്ന് വിശകലനം ചെയ്താൽ ദൈവത്തിന് ചേരാത്തതായ പൈശാചിക ശക്തികളുമായിട്ടുള്ള ബന്ധം ഇവർ പുലർത്തുന്നത്
കാണുവാനായിട്ട്,
പൈശാചികമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവരുടെ രക്തത്തിൽ അല്ലെങ്കിൽ അവരുടെ തലമുറകളിൽ അകൃത്യം കടന്നു വരുന്നത് കാണുവാൻ
കഴിയും.
അകൃത്യം എന്ന് പറയുന്നത് തലമുറകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതായ ഒരു ശക്തിയാണ്. ഇതൊക്കെയും ആത്മീയമായി പരിഹരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അത് പരിഹാരം തേടാതെ അതിൽ നിന്ന് സ്വാതന്ത്ര്യം
ലഭിക്കുകയും
പിശാചിന്റെ കയ്യിൽ തങ്ങളുടെ ജീവിതത്തിന്റെ ചില മേഖലകൾ അവർ കൈ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് കൊണ്ട് പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതും
ആവശ്യമാണ്.
ആ മേഖലകളിലൊക്കെ കർത്താവിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നില്ല എങ്കിൽ പിശാച് തന്റെ ആധിപത്യം ഉപയോഗിച്ച് തന്റെ അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും. എന്തുകൊണ്ടാണ് സർവ്വസാധാരണമായി ഇന്ന് ആത്മഹത്യകൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അനേകം കുടുംബങ്ങളിൽ നിന്ന് വിവാഹ മോചനത്തിലേക്ക് നയിക്കപ്പെടുന്നത്? ക്രിസ്തീയ ഭവനങ്ങളിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അനേകം ബന്ധുജനങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നു. എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നതിന്റെ കാരണങ്ങൾ? എല്ലാ രോഗങ്ങളുടെയും പിന്നിൽ പൈശാചിക ബന്ധനങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പൈശാചിക ബന്ധനങ്ങൾ തലമുറ തലമുറയായി കുടുംബങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് ഞാൻ പറയും. അധികാരമില്ലാതെ തന്നെ പിശാച് പലപ്പോഴും നമ്മെ ആക്രമിക്കുവാൻ ശ്രമിക്കും. നാം അതിനെ അവനെ തള്ളിക്കളയുന്നെങ്കിൽ അവൻ പോവുകയും
ചെയ്യും.
എന്നാൽ നിയമപരമായ അധികാരം പിശാചിന് നൽകുന്നെങ്കിൽ അവൻ പോവുകയും. ആ പാപം ഏറ്റുപറയുകയും തലമുറകളിൽ നിന്ന് ആ പാപത്തെ നീക്കിക്കളയുകയും ചെയ്യുന്നില്ല എങ്കിൽ പിശാചിന് അവിടെ സാവകാശം
ഉണ്ടാവും.
വിശ്വാസികൾ ഈ കാലഘട്ടങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ടതായ ചില വസ്തുതകളാണിത് എന്ന് ഞാൻ പറയട്ടെ. നമുക്ക് മുമ്പോട്ട് പോകാം. ജ്ഞാനവാദത്തെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നിരുന്നത്.
He promised people such a close union with God.
ജ്ഞാനവാദികൾ അതിൽ ഏർപ്പെടുന്നവർക്ക് ദൈവത്തോട് അടുത്ത ബന്ധം ലഭിക്കുമെന്ന് അവകാശപ്പെട്ടു.
They were told that they can get spiritual perfection.
ആത്മീയമായി പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും എന്ന് അവർ പറഞ്ഞു.
That spiritual fullness could be there only if they entered into these teachings and ceremonies that were prescribed.
ജ്ഞാനവാദികൾ പറയുന്നതായ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചാൽ അവർക്ക് തികവിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും എന്ന് അവർ അവകാശപ്പെട്ടു.
And this wisdom, they said, would release them from earthly things and put them in touch with heavenly things.
ലൗകികമായ കാര്യങ്ങളിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കി സ്വർഗീയമായ കാര്യങ്ങളോട് അവരെ ബന്ധപ്പെടുത്തുവാൻ ഈ ജ്ഞാനവാദത്തിന് കഴിയും എന്ന് അവർ ചിന്തിച്ചു.
How did they make all this?
ഇതെല്ലാം എങ്ങനെയാണ് അവർ ഉണ്ടാക്കിയെടുത്തത്? പൈശാചിക ബന്ധനങ്ങളുടെ സ്വാധീന ശക്തിയാണ്. മനുഷ്യ നിർമ്മിതമായ തത്വജ്ഞാനവും അതിന്റെ കൂടെ
ഉണ്ട്.
പാരമ്പര്യവാദികളാണവർ. അതിൽ ആത്മീകമായ സത്യങ്ങൾ യാതൊന്നും ഇല്ല തന്നെ. കൊലോസ്യ ലേഖനം 2:8.
According to human tradition, according to the elemental spirits of the world, and not according to Christ.
തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല.
You see, Gnosticism, it grew out of a philosophy, this philosophical question, why is there evil in this world if creation was made by a holy God?
അവിശുദ്ധനായ ഒരു ദൈവമാണ് സകലവും സൃഷ്ടിച്ചതെങ്കിൽ ഈ ഭൂമിയിൽ എങ്ങനെ ദോഷം ഉണ്ടാകുന്നു എന്ന ചിന്തയിൽ നിന്നാണ്, എന്ന തത്വചിന്തയിൽ നിന്നാണ് ജ്ഞാനവാദം ആരംഭിച്ചത്. ഇന്ന് ആളുകൾ ചോദിക്കുന്നതായ ഒരു ചോദ്യവും ഇത്
തന്നെയാണ്.
ദൈവവചനത്തിന് പുറത്ത് അവർക്ക് അവരുടേതായ ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ
കഴിയും.
അതുകൊണ്ട് ഈ തത്വജ്ഞാനികൾ പല കാര്യങ്ങളും ചിന്തിച്ചു, അവരതേക്കുറിച്ച് ആലോചിച്ചു, ഒരു തെറ്റായ നിഗമനത്തിൽ എത്തിച്ചേരും. അവർ പറയുന്നു വസ്തുവകളൊക്കെ ദോഷം നിറഞ്ഞതാണ്.
They come to the next false conclusion.
അടുത്ത തെറ്റായ നിഗമനത്തിൽ എന്താണ് എത്തിച്ചേരുന്നു?
A holy God could not come in contact with evil matter.
വിശുദ്ധനായ ഒരു ദൈവത്തിന് അകൃത്യ പാപമുള്ളതായ ദോഷം നിറഞ്ഞതായ വസ്തുവുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയില്ല.
So what is the solution?
അതിന്റെ പരിഹാരം എന്താണ്?
They said there had to be a series of emanations from God to his creation. So they believe in a powerful spirit world that used material things to attack mankind, and they believe that there have to be a series of emanations, that means God dissolving himself into
ദൈവം പല തല തട്ടുകളിലായി പല നിലകളിലായി മനുഷ്യനോട് ബന്ധപ്പെടുവാനായിട്ട് പല നിലകൾ ദൈവത്തിന് ആവശ്യമുണ്ട് എന്ന് അവർ കരുതി. അവര് ആളുകളുടെ നക്ഷത്രം അനുസരിച്ചുള്ളതായ രാശി നോക്കുന്നതായ പ്രക്രിയകളിലും അവർ ചേർന്നു.
സോ ദേ ബിലീവ് ദാറ്റ് ദീസ് ഏഞ്ചലിക് ബീയിങ്സ് റൂൾഡ് ഹെവൻലി ബോഡീസ്,
സ്വർഗസ്ഥലങ്ങളിലെ വാഴുന്നതായ അധികാര കേന്ദ്രങ്ങൾ ഉണ്ടെന്ന് അവർ ചിന്തിച്ചു. മനുഷ്യന്റെ അവസ്ഥകളുടെ മേൽ അവർക്ക് സ്വാധീന ശക്തി ഉണ്ട് എന്നും അവർ ചിന്തിച്ചു.
സോ പോൾ ഹാഡ് ടു സ്പീക്ക് ടു ദി ചർച്ച് അബൌട്ട് ദി പ്രീഎമിനൻസ് ഓഫ് ദി സുപ്രീമസി ആൻഡ് അതോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
കർത്താവായ യേശുക്രിസ്തുവിന്റെ സർവ അധികാരത്തെക്കുറിച്ചും അവൻ സകലത്തിനും മീതെ ഉള്ളവനെന്നുള്ള കാര്യത്തെയും ഉറപ്പിച്ച് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചതായ കൊലോസിലുള്ള വിശ്വാസികളോട് പറയേണ്ടതിന്റെ ആവശ്യകത പൗലോസ് കണ്ട് മനസ്സിലാക്കി. കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ആരെന്നുള്ളത് സഭ തിരിച്ചറിയണം എന്നുള്ളത് എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്.
This is my heartbeat for the church as a pastor to understand, the church will understand who Jesus really is and what he actually has done on the cross.
ഒരു സഭാ ശുശ്രൂഷൻ എന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തു ആരെന്നുള്ളത് സഭ തിരിച്ചറിയണമെന്നും ക്രിസ്തു യേശു ക്രൂശിൽ എന്ത് സാധ്യമാക്കി എന്നുള്ളത് സഭ മനസ്സിലാക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു.
Paul speaks about the supremacy of Jesus.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ സർവ അധികാരത്തെ കുറിച്ച് അവന്റെ ഉന്നത ഔന്നത്യത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ്
സംസാരിക്കുന്നു.
കൊലോസ്യലേഖനം 1:16 വാക്യം വായിക്കുമ്പോൾ ഇത് യേശുവിനെ കുറിച്ച് പറയുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയാം. ആരാണവൻ? പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്,
All things were created through him and for him.
സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആരെ കുറിച്ചാണ് ഇത് പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ച്. ഒരു മരക്കുരിശിൽ ആകാശത്തിനും സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുന്നതായ യേശു, അവൻ തന്നെയാണ് അഖിലാണ്ടത്തിൽ അനേക കോടി നക്ഷത്രങ്ങളെ തൂക്കിയിട്ടവൻ. അത് മറക്കരുത്. അവൻ എന്തുകൊണ്ട് ഈ മഹത്വം വിട്ട് താഴേക്ക് വന്നു? അവൻ എന്തുകൊണ്ട് ഒരു ക്രൂശിൽ മരിക്കേണ്ടി വന്നു? ഒരു അർത്ഥ മനസ്സോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യുവാനല്ല, നമ്മെ വീണ്ടെടുക്കേണ്ടതിനത്രേ. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കേണ്ടതിനത്രേ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിക്കേണ്ടതിനത്രേ. കൊലോസ്യലേഖനം 2:10. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആരെ കുറിച്ചാണ് ഇത് പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ച്. 2:15. അവൻ എന്താണ് ചെയ്തത്? അവൻ സർവാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതത്ര യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ സാധിച്ചത്. കാൽവരി ക്രൂശിനെ കുറിച്ചാണ് 14 സംസാരിക്കുന്നത് എന്നുള്ളത് വായിച്ചാൽ മനസ്സിലാവും. അതിക്രമങ്ങളൊക്കെയും നമ്മൾ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച ക്രൂശിൽ തറച്ച നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇനി 15 വായിച്ചു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ
കാഴ്ചയാക്കി.
കാൽവരി ക്രൂശിലെ അവന്റെ മരണത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്താണ് സാധ്യമായത്?
3:8
നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്, അന്ധകാരത്തിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കേണ്ടതിനാണ് യേശു വന്നത്.
He that committeth sins of the devil, for the devil sinneth from the beginning, for this purpose the Son of God was manifested, that he might destroy the works of the devil.
പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി.
So when Jesus is hanging on the cross,
യേശു ക്രൂശിൽ മരിക്കുമ്പോൾ,
and he cries out, "It is finished."
സകലവും നിവൃത്തിയായി എന്നവൻ നിലവിളിക്കുമ്പോൾ എന്താണ് അവൻ
സാധ്യമാക്കിയത്?
അവൻ ശത്രുവിന്റെ തലയെ ക്രൂശിൽ തകർത്തു. നമ്മെ അന്ധകാരത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ പ്രകാശത്തിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരേണ്ടതിനായിട്ടാണ്. ഇത് കർത്താവായ യേശുവിനല്ലാതെ മറ്റാർക്കും ചെയ്യുവാൻ
കഴിയുകയുമില്ലായിരുന്നു.
കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപങ്ങളുടെ വിമോചനമില്ല. ആ പരിപൂർണനായ കുറവുകളില്ലാത്ത ഊനമില്ലാത്ത ഒരു മനുഷ്യൻ ആ രക്തം ചൊരിയേണ്ടത്
ആവശ്യമായിരുന്നു.
വേദപുസ്തകം പറയുന്നു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപങ്ങളുടെ മോചനം സാധ്യമല്ല എന്ന്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപങ്ങളുടെ മോചനം സാധ്യമാകില്ല. എന്നാൽ തികവേറിയ ഒരു യാഗത്തിലൂടെ, നിത്യാത്മാവിൽ ഒരു നടക്കുന്ന ഒരു യാഗത്തിലൂടെയാണ് ഈ പാപമോചനം സാധ്യമായി തീരുക. എവിടെയാണ് ഈ യാഗം ലഭ്യമാകുന്നത്? 2000 മുമ്പ് ഒരു ക്രൂശിൽ അവൻ മരിക്കുന്നു. അവൻ ചരിത്രത്തെ രണ്ടായി വിഭജിക്കുന്നു. അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. ചരിത്രം അവന്റെ കഥയാണ്. ക്രിസ്തുവിന് മുൻപും ബി സി എന്ന് ക്രിസ്തുവിന്
മുൻപും
അനോഡോമിനെ, അത് ക്രിസ്തുവിന് ശേഷവുമുള്ള കാലഘട്ടം. ചരിത്രം എന്നത് അവന്റെ കഥയാണ്. യേശുവിനല്ലാതെ മാനവജാതിയെ രക്ഷിപ്പാൻ കഴിയും. അവന്റെ പാപമില്ലാത്ത ശരീരത്തിൽ പാപമില്ലാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, യാതൊരു കുറ്റവും അവന്റെ മേൽ കണ്ടെത്തുവാൻ കഴിയാത്തവൻ, അവൻ തന്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങളെ ഏറ്റു. അവൻ നമ്മുടെ പാപങ്ങളെ വഹിക്കുന്നവനായി തീർന്നു.
What we deserve, he took.
നാം അർഹിച്ചത് അവൻ നമുക്ക് വേണ്ടി ഏറ്റെടുത്തു.
What we do not deserve, he gives. What we do not deserve,
നാം അർഹിക്കാത്തത് അവൻ നമുക്ക് വേണ്ടി നൽകി.
We don't deserve righteousness.
നാം നീതി അർഹിക്കുന്നില്ല.
He takes our sin.
അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തിട്ട് അവന്റെ നീതി നമുക്കായി നൽകി.
And declares us righteous.
അവൻ നമ്മെ ദൈവമുമ്പാകെ നീതീകരിച്ചു.
Nobody can do this except him.
ഇത് യേശുക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും ചെയ്യുവാൻ കഴിയില്ല.
100% God, 100%.
അവൻ 100% ദൈവവും 100% മനുഷ്യനുമായി തീർന്നു. അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി
എന്നാണ്.
ന്യായവാദവും കിഴക്കൻ ദേശക്കാരുടേതായ തത്വജ്ഞാനവും കൂടി കലർന്നപ്പോൾ ഈ ദുരുദേശക്കന്മാർ പ്രചരിപ്പിച്ചതനുസരിച്ച് പരിച്ഛേദന ഏൽക്കുന്നത് ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി തീരുമെന്നായിരുന്നു. അതുകൊണ്ട് കൊലോസ് ലേഖനം 2:11 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തേണ്ടി വന്നത് ഗലാത്യ സഭയക്കാരോട് പറഞ്ഞതുപോലെ തന്നെ കൊലോസ് സഭയോടും പറയുകയാണ്. അവനിൽ നിങ്ങൾക്കും ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ആത്മീയമായ പരിപൂർണതയിൽ എത്തിച്ചേരുവാനായിട്ട് പഴയ നിയമ പ്രമാണങ്ങൾ, പ്രത്യേകിച്ചും ആഹാര ഭക്ഷണ പദാർത്ഥങ്ങളുള്ള ബന്ധത്തിലുള്ളതായ നിയമങ്ങളും പ്രമാണങ്ങളും പ്രയോജനകരമായി തീരും എന്നവർ പഠിപ്പിച്ചു.
2:16-17
വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള വിശ്വാസികളോട് പറയുന്നത് അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്ന കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ.
These false teachers, they made rules and regulations telling them what was evil and what was good.
എന്താണ് നല്ലത് എന്താണ് ദോഷമുള്ളത് എന്നതിനെ കുറിച്ച് ഈ ദുരുദ്വേഷക്കന്മാർ അവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കി. 2:21 വാക്യം.
Do not handle, do not taste, do not touch. And then Paul says in Colossians 2,
തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്ന ചട്ടങ്ങൾ.
പൗലോസ്
അവരോട് പറയുന്നത്
22-23,
ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചുപോകുന്നത് അത്രേ. അതെല്ലാം സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ഈ ദുരുപദേശക്കന്മാരുടെ അവരുടെ പ്രമാണമനുസരിച്ച് വസ്തുവകകൾ ദോഷമുള്ളതാണ്,
പാപമുള്ളതാണ്.
അവർ പരിപൂർണതയെ എത്തിച്ചേരുവാനായിട്ട് അവരുടെ മാനുഷ്യ വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഈ തെറ്റായ ഉപദേശങ്ങളിൽ നിന്ന് രണ്ട് ആചാരങ്ങൾ ഉരുവായി വന്നു.
One school of thought held that the only way to conquer evil matter was by means of rigid discipline and ascetism.
ഒരു കൂട്ടം ആളുകൾ ചിന്തിച്ചത് വളരെ ശക്തമായ ബോധപൂർവമുള്ളതായ അനുഷ്ഠാനങ്ങളിലൂടെയും ശരീരത്തിന്റെ ഉപേക്ഷയിലും മാത്രമാണ് ഈ പരിപൂർണതയിൽ എത്തിച്ചേരുവാൻ കഴിയുക. 2:23 വാക്യത്തിൽ പൗലോസ് അവരോട് പറയുന്നത് ഇതൊക്കെയും ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളതാണ്, എന്നാൽ ജഡാഭിലാഷം അടക്കുവാനോ സാധിക്കുകയില്ല എന്നത്ര. അതിന്റെ മറ്റൊരു ചിന്താഗതി ഇങ്ങനെയായിരുന്നു. ശരീരം ദോഷമുള്ളതായതുകൊണ്ട് ഏത് തരത്തിലുള്ളതായ ദോഷപ്രവൃത്തികൾ ഏറ്റെടുത്താലും അല്ലെങ്കിൽ പങ്കെടുത്താലും അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് അവർ ചിന്തിച്ചു. കൊലോസ്യ സഭയിൽ ഒരുപക്ഷെ ശക്തമായി ആളുകൾ എടുത്തത് ഒന്നാമത്തെ ചിന്താഗതിയാണ്, ശരീരത്തിന്റെ ഉപേക്ഷ, ശക്തമായ നിബന്ധനകൾ.
സോ വിത്ത് ദിസ് ബാക്ക്ഗ്രൗണ്ട് യു കാൻ സീ ഹൗ ദിസ് കൈൻഡ് ഓഫ് ടീച്ചിംഗ് അണ്ടർമൈൻസ് ദി വെരി ഫൗണ്ടേഷൻസ് ഓഫ് ദി ക്രിസ്ത്യൻ ഫെയ്ത്ത്.
ക്രിസ്ത്യ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ തുരങ്കം വെക്കുന്നതാണ് ഈ ചിന്താഗതികൾ എന്നുള്ളത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും.
ടു ബിഗിൻ വിത്ത്, ദീസ് ഹെറെറ്റിക്സ് അറ്റാക്ക് ദി പേഴ്സൺ ആൻഡ് ദി വർക്ക് ഓഫ് ജീസസ്.
ഒന്നാമത് ഈ ദുരുപദേഷ്ടാക്കന്മാർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെയും അവന്റെ മഹത്വത്തെയും ആക്രമിക്കുവാനായിട്ട് തുടങ്ങി.
ടു ദം ജീസസ് വാസ് മെർലി വൺ ഓഫ് ഗോഡ്സ് മെനി ഇമനേഷൻസ് ആൻഡ് നോട്ട് ദി വെരി സൺ ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ ജഡശരീരം എടുത്ത് വന്നതല്ല, ദൈവത്തിന്റെ സൃഷ്ടികളിൽ പോലെ തന്നെ ഒരു പ്രവർത്തനം ഒന്നാണ് യേശു എന്നവർ പഠിപ്പിച്ചു. ദൈവം നമ്മോടുകൂടെ എന്നാണ് അവൻ ജഡമെടുക്കുമ്പോൾ നാം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 23-ാം
വാക്യം,
കന്യ ഗർഭിണിയായി ഒരു മകനെ
പ്രസവിക്കും,
അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന പേർ വിളിക്കാം. യേശു ഒരു അവതാരമായിരുന്നില്ല,
അവൻ
ദൈവം മനുഷ്യനെ മനസ്സിലാക്കുന്ന വിധത്തിൽ ഒരു രൂപമെടുത്തതല്ല. ദൈവം മനുഷ്യനിൽ നിന്ന് അകന്ന് മാറിയിരിക്കുന്നു എന്നവർ പഠിപ്പിച്ചു.
When we trust in the Lord Jesus Christ,
നാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ, അവൻ ദൈവപുത്രൻ എന്നുള്ള ബോധ്യത്തിൽ നിന്ന് അവൻ വിശ്വാസം അർപ്പിക്കുമ്പോൾ, നാമും സ്വർഗവും തമ്മിൽ ഇടയ്ക്ക് ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ ദൈവിക ശക്തികളുടെ ആവശ്യമില്ല. നാം ഏതെങ്കിലും ഒരു മധ്യസ്ഥന്റെ സഹായം സ്വീകരിക്കുകയോ അവരെ ബഹുമാനിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അത് ഒരു പൈശാചിക ശക്തിയാണ്, അത് അപകടകരവുമാണ്. ഒരു കത്തോലിക്ക പുരോഹിതൻ ഇക്കാര്യം വളരെ പരസ്യമായി പ്രഖ്യാപിച്ചത് വാട്സാപ്പിൽ കാണാറുണ്ട്. ഞാൻ അയച്ചു തരാം.
1 Timothy 2:5. 1 Timothy 2:5. There is one God and there is one mediator between God and man, the man Christ Jesus.
1 Timothy 2:5. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ തന്നെ.
So in his work on the cross,
കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്.
Jesus Christ settled the problem of sin.
യേശു പാപത്തിന് പരിഹാരം ഉണ്ടാക്കി.
Not only did he forgive us,
അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു എന്ന് മാത്രമല്ല,
he also breaks the power of cancer, sin to set us
free. പാപത്തിന്മേൽ നമുക്ക് പാപത്തിന് നമ്മുടെ മേലുള്ളതായ ശക്തിയെ അവൻ നീക്കി കളഞ്ഞു, നമ്മെ സ്വതന്ത്രരാക്കും.
Colossians 1:20. And through him to reconcile to himself all things, whether on earth or in heaven, making peace by the blood of his cross.
അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. എബ്രായലേഖനം 12:24 നമുക്ക്
വായിക്കാം.
കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മോട് സംസാരിക്കുന്നു. ദൈവ കർത്താവായ യേശുക്രിസ്തു രക്തം ഇന്നും നമ്മോട്
സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
12:24 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്,
and to Jesus the mediator of the new covenant and to the blood of sprinkling that speaks better things than that of Abel.
പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഖയീൻ ഹാബേലിനെ കൊന്നു. ആദമിന്റെ മൂത്ത മകൻ ഒരു കൊലപാതകനായി തീരും. ആ ഹാബേലിനെ കൊന്നു. പാപം ആദമിൽ കൂടെ മനുഷ്യജാതിയിൽ പ്രവേശിച്ചു. ഹാബേലിന്റെ രക്തം എന്താണ് നിലവിളിക്കുന്നത്? പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുക, ന്യായവിധിക്കായി വിളിക്കുക. യേശുക്രിസ്തുവിന്റെ രക്തം എന്താണ് നിലവിളിക്കുന്നത്? രക്തം ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുക.
ഇസ്രായേലിന്റെയും
തന്റെയും പാപത്തിന് പരിഹാരമായി നൽകപ്പെട്ട കാളയുടെ രക്തത്താലാണ് മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതെന്ന് ഞാൻ രാവിലെ പറഞ്ഞു. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ
കഴിയുന്നത്.
തന്റെയും ജനത്തിന്റെയും പാപത്തിന് പരിഹാരമായി രക്തവുമായിട്ട് അത്രേ അവൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക്
പ്രവേശിക്കുന്നത്.
അവൻ രക്തമെടുത്ത കൃപാസനത്തിന്മേൽ തളിക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ
മാത്രം
ഒരു വർഷക്കാലത്തേക്ക് ഇസ്രായേൽ മക്കളുടെ പാപം മൂടപ്പെടും, അത് മാറ്റപ്പെടുകയല്ല
ചെയ്യും.
അടുത്ത വർഷം മഹാപുരോഹിതൻ അതേ കാര്യം വീണ്ടും ആവർത്തിക്കണം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാകട്ടെ നിത്യ നിയമത്താൽ ആ രക്തം ഒരിക്കലായിട്ട് ചൊരിയപ്പെട്ടു. ആ രക്തം സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്വർഗത്തിന്റെ കോടതിയിൽ ആ രക്തം സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താണ് രക്തം സംസാരിക്കുന്നത്? പാപക്ഷമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, വിടുതലിനെ കുറിച്ചാണ്
സംസാരിക്കുന്നത്.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിനല്ലാതെ മറ്റൊരു രക്തത്തിനും അങ്ങനെ സംസാരിപ്പാനായിട്ട് കഴിയും. പാപമോചനം, വിടുതൽ. ഈ വിധത്തിലാണ് ഒരു വിശ്വാസിക്ക് ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിലേക്ക് പ്രവേശനം
സാധ്യമാകും.
ആ വിധത്തിലാണ് അവന് പാപമോചനം ലഭിക്കുന്നത്, ആ വിധത്തിലാണ് അവന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് നിന്റെ ജീവിതത്തിലും നിന്റെ തലമുറകളുടെ ജീവിതത്തിലും ഉള്ളതായ സ്വാധീനത്തെ നീ അംഗീകരിക്കുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? നിനക്ക് പാപമോചനം ലഭിക്കും എന്ന് മാത്രമല്ല വിടുതലും ലഭിക്കും. ഇത് സുപ്രധാനമാണ്. ഏതാണ്ട് 5 തലമുറകൾക്ക് മുമ്പ് എന്റെ പൂർവ്വപിതാക്കന്മാർ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് കടന്നു വന്നവരാണ്. ഒരുപക്ഷെ മിക്ക കുടുംബങ്ങളിലും അത് തന്നെയാണ് അവസ്ഥ, അല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. ദൈവത്തിന് ക്ഷമിപ്പാനായിട്ട് കഴിയില്ല. നീ നിർദോഷമായ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനം സാധ്യമല്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിലെ പുസ്തകം 4:12 വളരെ പ്രധാനപ്പെട്ടതായി
തീരുന്നത്.
കർത്താവായ യേശു ക്രിസ്തുവിന് അല്ലാതെ മറ്റാർക്കും ഇത് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. മറ്റൊരിത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവും. അതത്ര കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ സാധ്യമാക്കിയത്. നമുക്ക് ഇവിടെ നിർത്താമെന്ന് തോന്നുന്നു. അടുത്ത ആഴ്ചയിൽ ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് അടുത്ത ആഴ്ചയിൽ
തുടരാം.
എന്നാൽ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക, പാപത്തിന്റെ പ്രശ്നം കർത്താവ് യേശു ക്രിസ്തു പരിഹരിച്ചു. കാൽവരി ക്രൂശിൽ അവൻ ചൊരിഞ്ഞ രക്തത്താൽ പിശാചിന്റെ സകല പ്രവൃത്തികളെയും അവൻ നിർവീര്യമാക്കി. ഏതൊരു
മനുഷ്യനും
യേശു ക്രിസ്തു നിവർത്തിച്ചതായ പ്രവൃത്തി, പൂർത്തീകരിച്ചതായ പ്രവൃത്തിയിൽ വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു ചെയ്ത കാര്യത്തിൽ നിന്റെ ആശ വയ്ക്കുന്നുവെങ്കിൽ, രക്തത്തിന്റെ പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കും, യാഥാർത്ഥ്യമായി തീരും. നിങ്ങളുടെ നിങ്ങൾക്ക് പാപമോചനം സാധ്യമായി തീരും. നിങ്ങൾക്ക് ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ സാധ്യമായി തീരും. നിങ്ങളുടെ ഭവനങ്ങളിൽ സൗഖ്യം വ്യാപിക്കുന്നത് കാണുവാനിടയായി
തീരും.
ഈ അടുത്തിടയിൽ ഒരു സ്ത്രീയുടെ കാര്യം ഞാൻ ഓർമ്മ, 100 കോടിയുടെ കടബാധ്യത ഉണ്ടായിരുന്നത്, 100 കോടി കടബാധ്യത ഉള്ളത്. 2 വർഷങ്ങൾക്കുമാണ് അത് സംഭവിച്ചത്. അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ അന്വേഷിപ്പാനായിട്ട് ഞാൻ അവരോട്
ആവശ്യപ്പെട്ടു.
അവരുടെ വ്യവസായം മുഴുവനും തകർന്നു. അവർ ദൈവത്തോട് നിലവിളിച്ചു, യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുവാൻ ഞാൻ ആവശ്യപ്പെട്ടു. അവർ യേശുവിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു. നൂറ് കോടി കടത്തിൽ നിന്ന് 24 കോടിയിലേക്ക് കടം കുറഞ്ഞു വന്നു. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഒരു മെസ്സേജ് കിട്ടി.
കണ്ടെയ്നർ വെൻഡർ
പത്ത് കോടി കടം കടബാധ്യത ഉണ്ടായിരുന്നതായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അവകാശം പെടുത്താൻ പറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിന്മേലുള്ള എല്ലാ ശാപങ്ങളും കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അത് വഹിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപാസനത്തിന് അടുത്തേക്ക് ചെന്ന് യേശു കർത്താവേ, ഞാൻ ഏറ്റുപറയുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ പാപങ്ങൾ അനേകമാണ്, ഞങ്ങളുടെ ജീവിതത്തിന്മേലുള്ള ശാപം വളരെ വലുതാണ്, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിന്റെ കരുണയും കൃപയും ഇല്ലായെങ്കിൽ ഞങ്ങൾ നിസ്സഹായരാണ്. എന്നാൽ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് പാപമോചനം തരുവാൻ, ഞങ്ങളെ ബന്ധനത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കോണം നീ നിന്റെ രക്തം കാൽവരി ക്രൂശിൽ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ പോയി യേശു ക്രിസ്തു വിശ്വാസം അർപ്പിക്കും, പാപക്ഷമയ്ക്കായിട്ട് അവനോട് അപേക്ഷിക്കുക, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തരണമെന്ന് ആവശ്യപ്പെടുക, നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് ഒരു വിടുതൽ ആവശ്യപ്പെടുക. ശത്രുവിന് എന്റെ ജീവിതത്തിന്മേലുള്ളതായ നിയമപരമായ അവകാശങ്ങളൊക്കെ അത് നീക്കിക്കളഞ്ഞ് എന്നെ ആ വിധേയത്വത്തിൽ നിന്ന് എന്നെ വിടുവിക്കുമാറാകണം എന്ന് ദൈവത്തോട് പറയുക. അവർക്ക് ഈ വിധത്തിൽ യേശു ക്രിസ്തുവിനോട് നിലവിളിക്കുവാൻ തുടങ്ങി. അതിന്റെ ഫലം എന്തായിരുന്നു? അവർക്ക് കടം നൽകുവാനുണ്ടായിരുന്ന വ്യക്തി, അവർക്ക് അവർ കടം കൊടുത്തു തീർക്കുവാനുണ്ടായിരുന്ന വ്യാപാരി 10 കോടി കടം 1 കോടിയായിട്ട് കുറച്ചു. ഞാനവരോട് അവരുടെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഈ കാര്യം എഴുതി തരിക, നിങ്ങളെ പോലെ പ്രശ്നത്തിനും കൂടെ കടന്നു പോകുന്നവർക്ക് ഇത് വായിക്കാനായിട്ട് കഴിയുമല്ലോ എന്ന് പറഞ്ഞു. 100 കോടി കടം. ആ വിധത്തിലുള്ള വ്യക്തികളാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് എത്തിച്ചേരും. ആത്മഹത്യ ചെയ്യുവാനായിട്ട് പിശാച് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അവരോട് മാത്രമല്ല അവരുടെ മക്കളോടും പിശാച് അങ്ങനെ പറഞ്ഞു. അവർ കടം കൊടുക്കുവാനുള്ള കടം കൊടുത്തു തീർപ്പാനുള്ള ആളുകൾ അവരുടെ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിന്ന് പോകുകയില്ല, അവിടെ തന്നെ കുത്തിയിരിക്കും. എന്ത് ചെയ്യും ഇവർ? അവർക്ക് എങ്ങനെ വിടുതൽ കഴിപ്പിക്കും? അവരുടെ പാപത്തിന്റെ ഫലമാണ്, അവരുടെ പാപത്തിന്റെ ശിക്ഷയാണത് നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങൾ അവർ മാത്രമല്ല, നാമും ഞാനും നിങ്ങളും പാപം ചെയ്തവരാണ്. എല്ലാ പാപവും എല്ലാ ശാപവും നിങ്ങളുടെ മേലുള്ള പിശാചിനുള്ള എല്ലാ സ്വാധീനവും കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായിട്ട് പരിഹരിച്ചു. ആവർത്തന പുസ്തകം 24 ആദ്യത്തെ 14 വാക്യങ്ങളുള്ള അനുഗ്രഹങ്ങളൊക്കെയും നിങ്ങൾക്ക് പ്രാപിക്കും. 15 മുതലുള്ള 54 വരെയുള്ള വാക്യങ്ങൾ മുഴുവനും ശാപവാക്യങ്ങളാണ്. ഗലാത്യ ലേഖനം 3:13 അവൻ തന്റെ മേൽ ശാപം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ഞാൻ വായിക്കുന്നു. അവൻ ക്രൂശിന്മേൽ തൂങ്ങിയതുകൊണ്ട് 3:14 പറയുന്നു, കാൽവരി ക്രൂശിൽ അതിന്റെ അനുഗ്രഹങ്ങൾ ജാതികളായി നമുക്ക് നൽകപ്പെടും. ഇത് നാം വിശ്വസിക്കുമോ? വിശ്വസിക്കുമെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. ഒരു ശിശു, നിങ്ങൾക്ക് യാതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയില്ല, വിടുതൽ ലഭിക്കാൻ കഴിയില്ല. ഒരു ശിശു പിതാവിനിൽ ആശ്രയിക്കുന്നത് പോലെ നിങ്ങൾക്ക് അവനെ
ആശ്രയിക്കാം.
മദ്യപാനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ തന്നെ വിടിവ് രക്ഷിപ്പാൻ കഴിയില്ല. അവരെ വിടിവ് സ്വയം വിടിവ് രക്ഷപ്പെടാൻ കഴിയാത്ത അനേകം മദ്യപാനികളെ
എനിക്കറിയാം.
അവർക്ക് അവരുടെ പാപത്തെ വെറുത്ത് കർത്താവായ യേശു ക്രിസ്തു വിശ്വാസം അർപ്പിക്കുന്നെങ്കിൽ അവർക്ക് വിടുതൽ ലഭിക്കും. ഞാനൊരു സാക്ഷ്യം
പറയാം.
ഞാൻ OEN കണക്ടേഴ്സിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് മാത്യു എന്ന് പേരുള്ളതായ ഒരു
സ്നേഹിതനുണ്ടായിരുന്നു.
catching him to drink.
Ella divasam vaineram madhyavikkunnathaa oru vyakti.
And I used to pray for him. And he knew I was praying for him.
Njan avanodi prarthikkunnundayirunnu avan ariyam.
We were working on a project together.
Njangal oru projectil orumichu work
jodi. For 2 weeks I stayed in the guest house with him.
Rendaazhchayil njan avanodu kooda guest house il orumichu
thaan. Working on this project.
Ee projectil orumichu
work. By evening I told him these two hands from inside come inside.
Vaineram aavumbol avan madhyavikkuvanulla prerana undaavum.
And so he went there.
Avan madhyavikkum.
And I was praying for him.
Njan avanodu prarthichu kondirikkum.
After drinking I was praying for him.
Avan madhyavichu madaki varumbol njan avanodu prarthichu kondirikkum.
We were sharing the same room.
Njangal oru muri thanne pangittude.
Please.
ഒരു ദിവസം ഞാൻ മുട്ടിന്മേൽ നിൽക്കുന്നവൻ കണ്ടു.
He got so angry. He slammed the door and went to the next room.
അവൻ വാതിലടച്ച് അടുത്ത റൂമിൽ പോയി കിടന്നുറങ്ങി.
He was so angry. He was praying for him.
ഞാൻ പ്രാർത്ഥിക്കുന്ന
സിംഗിംഗ് ഡ്രങ്ക്.
ഞാൻ അവനോട് പ്രാർത്ഥിക്കുകയായിരുന്നു അവൻ അറിയാം.
He got so angry. He walked in the, he said I'm leaving this room. He got he went to stay in the room.
അവൻ ദേഷ്യപ്പെട്ട് വാതിൽ കൊട്ടിയടച്ച് മറ്റൊരു മുറിയിൽ പോയി കിടന്നുറങ്ങി. 2 വർഷത്തിന് മുൻപ്.
I didn't see him after I left the company. 1995
1995 ഞാൻ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ് പിന്നെ അവനെ കണ്ടിട്ടില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ്
I come back from a trip in Orissa.
ഞാൻ ഒറീസയിൽ പോയി മടങ്ങി വന്നപ്പോൾ
I lost my throat. I lost my voice. So tired. I'm lying down. I'm resting.
വളരെ ക്ഷീണിച്ച് എന്റെ ശബ്ദമൊക്കെ അടച്ച് ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിയാണ്.
7:30 in the morning.
രാവിലെ 7:30 ആയപ്പോൾ
ആരോ
ബെല്ലടിച്ചു. എന്റെ ഭാര്യ ജോലിക്കായിട്ട് പോകാൻ ഒരുമ്പടിയാണ്. ഏലിയാസ് ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു അവൻ ക്ഷീണിച്ച് കിടക്കുകയാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് കണ്ടേ മതിയാവും.
And so my wife said that somebody wants to see
me. എന്നെ ആരോ കാണാൻ വന്നിരിക്കുന്നെന്ന് ഭാര്യ എന്റെ അടുത്ത് പറഞ്ഞു. ആരാണെന്ന് ഞാൻ ചോദിച്ചു.
I don't know, but he's pressing me, he wants to see me.
ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടേ മതിയാവും എന്ന് അദ്ദേഹം പറയുന്നു. വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാനിപ്പോൾ പരിപൂർണ സ്വാതന്ത്ര്യത്തിലാണെന്ന് പറഞ്ഞു. അന്ന് മുതൽ വാട്സാപ്പിൽ എല്ലാ ദിവസവും എനിക്കൊരു മെസ്സേജ്, വേദവസ്ത്രത്തിലുള്ള എല്ലാ ദിവസവും രാവിലെ.
ഇന്ന്
ആ ദൂത് തന്നെ ഞാൻ മറ്റനേർക്ക് അയച്ചു
കൊടുക്കാറുണ്ട്.
ഏത് ആരിൽ നിന്നാണ് ഇത് ലഭിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, മദ്യപാനിയായിരുന്ന ഒരുവൻ രക്ഷിക്കപ്പെട്ടു. അവനാണ് യേശുവിനല്ലാതെ മറ്റാർക്കും ഇത് ചെയ്യുവാൻ
കഴിയും.
വർഗീസ് സഹോദരൻ അദ്ദേഹത്തെ അറിയാം, വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തി. എന്നാൽ മദ്യത്തിൽ മദ്യത്താൽ ബന്ധിക്കപ്പെട്ട കൊലോസ്ലേഖന 2 അധ്യായത്തിൽ 15 വാക്യത്തിൽ പറഞ്ഞവൻ ശത്രുവിന്റെ ഇരുട്ടിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ വന്നു. എല്ലാ ബന്ധനങ്ങളെയും എല്ലാ ശാപങ്ങളെയും കാൽവരി ക്രൂശിൽ അവൻ ജയിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്ഥാനിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നാം കേട്ട ദൂതനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തു എന്ത് സാധിച്ചു എന്ന് അവൻ ആരെന്നും തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ സന്ധ്യാസമയം ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചു. ഈ യേശുവിന്റെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കുന്നുവെങ്കിൽ, അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തത് എന്തെന്ന് മനസ്സിലാക്കി അവന് വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ, പാപത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പൈശാചികമായ ബന്ധനങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നാം കേട്ടുവല്ലോ. അത് വിശ്വസിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഈ സന്ധ്യാസമയം ഞങ്ങൾ പുത്രനെ ഉയർത്തുന്നു. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും സ്വർഗത്തിൽ ജീവിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനുള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അവൻ സ്വന്തം രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കേണ്ടത് അത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവനിൽ ഞങ്ങൾക്ക് പാപമോചനമുണ്ട്. അവന് ഞങ്ങൾക്ക് പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവന് ഞങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. അതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും അത് പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവേ, നിന്റെ പുത്രനെ ഞങ്ങളുടെ മധ്യെ മഹത്വപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ
ആമേൻ.